2022 നവംബർ 28 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സിനി. ബഫർ സോൺ കർഷക സംരക്ഷണം ഉറപ്പാക്കണം, ജോസ് കെ മാണി MP എഴുതുന്നു. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയായ 38,863 ചതുരശ്ര കിലോമീറ്ററിൽ 30.6% ഭൂമി മാത്രമാണ് മനുഷ്യന്റെ ആവാസത്തിനും കൃഷിക്കും നിർമ്മിതികൾക്കുമായി ലഭ്യമായിട്ടുള്ളത്. പശ്ചിമഘട്ട പരിസ്ഥിതി ലോല സംരക്ഷണത്തിനുള്ള ബഫർ സോൺ നിർണയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ 2011 വിധി നടപ്പിലാക്കേണ്ടത് സംബന്ധിച്ച തീരുമാനമുണ്ടാകേണ്ടതും ഈ ഭൂവിസ്തൃതിയിലാണ്. ബഫർ സോൺ നിർണയവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കുടിയേറ്റ കർഷകരുടെ നിലനിൽപ്പും അതിജീവനത്തിനായുള്ള ആശങ്കകൾ പരിഹരിക്കാതെ ഒരു കാരണവശാലും കേരളത്തിന് മുന്നോട്ടു പോകാനാവില്ല. കാരണം, കേരളത്തിന്റെ വനവിസ്തൃതി 2021 ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 9,679 ചതുരശ്ര കിലോമീറ്ററാണ്. ഇതുമായി ചേർന്ന് കിടക്കുന്ന സ്വകാര്യ റവന്യൂ ഭൂമികളെയാണ് ബഫർ സോൺ നിർണയം പ്രത്യക്ഷമായി ബാധിക്കുന്നത്. രാജ്യഭരണകാലം മുതൽ മാറി മാറി വന്ന ഭരണകൂടങ്ങളുടെ പ്രോത്സാഹനത്തോടെയും പിന്തുണയോടെയും ഫലപുഷ്ടമായ പ്രദേശങ്ങളിലേക്ക് ധാരാളം കർഷക കുടിയേറ്റങ്ങൾ നടന്നു. കേരളത്തിലെ വനമേഖലകളുമായി ചേർന്ന് കിടക്കുന്ന ഭൂവിടമകളിലാണ് അത്തരം കുടിയേറ്റങ്ങൾ ഏറെ നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലകളായി രൂപാന്തരപ്പെട്ട ഭൂമിയിൽ കൃഷിയിറക്കി ജീവിച്ചവർക്ക് ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശവും സർക്കാർ നൽകി. ഇങ്ങനെ രൂപം കൊണ്ട കർഷക കുടിയേറ്റ മേഖലകൾ കാലാന്തരത്തിൽ സ്ഥാപനങ്ങളും ഭവനങ്ങളും അടക്കമുള്ള നിയമാനുസൃത നിർമ്മിതികളുണ്ടായി. കൃഷിയെയും കൃഷി അനുബന്ധ വരുമാന സ്രോതസ്സുകളെയും പൂർണ്ണമായി ആശ്രയിച്ചാണ് ഇത്തരം മേഖലകളിലെ ജനങ്ങൾ മുന്നോട്ടു പോകുന്നത്. കേരളത്തിന്റെ ഭൂവിസ്തൃതി രാജ്യത്തെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1.1%. പശ്ചിമഘട്ട വിസ്തൃതി ഇത് 21,856 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 56%. ഉൾനാടൻ പ്രദേശങ്ങളും തീരദേശ തണ്ണീർത്തടങ്ങളും ചേർന്ന് 1,279.3 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. ഇതിൽ 300 കിലോമീറ്റർ തീരദേശ നിയന്ത്രണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. കൂടാതെ കേരള പാണ്ടി ലാൻഡ്സ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ടിന്റെ കീഴിൽ വരുന്ന 3,818.3 ചതുരശ്ര കിലോമീറ്റർ നെൽപ്പാടങ്ങളുമുണ്ട്. നിലവിൽ വിവിധ നിയന്ത്രണങ്ങൾ നിലവിലുള്ള 26,983.6 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കേരളത്തിലുണ്ട്. സംസ്ഥാനത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 6.94%. മനുഷ്യവാസത്തിനും കൃഷിക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാനത്ത് ആകെ ലഭ്യമായിട്ടുള്ള ഭൂമി 11,879.4 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്നാൽ ഇപ്പറഞ്ഞ പ്രദേശങ്ങളും നിലവിൽ പ്രാദേശിക മുനിസിപ്പൽ നിയമങ്ങളുടെയും കേരള ബിൽഡിംഗ് റൂൾസിന്റെയും നിയന്ത്രണത്തിലാണ്. ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ വേണം ആവാസ യോഗ്യമായ ഭൂവിടങ്ങൾ ഏത് തരം നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ടത്. മറ്റൊരു ശ്രദ്ധേയമായ വിഷയം, ഒരു നൂറ്റാണ്ടായി കേരളത്തിലെ ഗ്രാമീണ ജനസംഖ്യ 4 നഗര ജനസംഖ്യ 18 ഇരട്ടിയുമായി വർധന രേഖപ്പെടുത്തുന്നുണ്ട്. 1 കിലോമീറ്റർ പ്രദേശത്തിനുള്ളിലെ ജനസാന്ദ്രത 8 ഇരട്ടിയിലേറെയും വർധന രേഖപ്പെടുത്തി. ഇതിന്റെ ഫലമായി ആളോഹരി ഭൂമി ലഭ്യതയിൽ വൻ കുറവാണ് സംഭവിച്ചത്. വാസ്ഥലത്തിനും നഗരവൽക്കരണത്തിനും മനുഷ്യവാസത്തിനും അത്യാപേക്ഷിതമായ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട ഭൂമിയുടെ ആവശ്യകത അനേകം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഏറെ ബാധിച്ചത് കാർഷിക മേഖലയാണ്. കൃഷിയിടങ്ങൾ ഇല്ലാതാവുകയോ ഉള്ളവയിൽ വൻ കുറവ് ആവുകയോ ചെയ്തു. ഇന്ത്യയിലെ 10% തൊഴിലില്ലാത്തവരും കേരളത്തിലാണ് ജീവിക്കുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ ഇതര പ്രദേശങ്ങളിൽ നിന്നും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഫലപുഷ്ടവുമായ പ്രദേശങ്ങളിലേക്ക് കർഷക കുടിയേറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമായി. സർക്കാർ നിയമാനുസൃത കൈവശാവകാശം നൽകിയ കാർഷിക ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ പശ്ചിമഘട്ട പർവ്വത നിരകളോട് ചേർന്ന് വനമേഖല അതിരിടുന്ന ജനവാസ മേഖലകളിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന നിയന്ത്രണങ്ങൾ അന്തിമ നിയമമാകാതിരിക്കാനുള്ള ജാഗ്രത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബഫർ സോൺ നിർണയവുമായി ബന്ധപ്പെട്ട നാഷണൽ എംബേർഡ് കമ്മിറ്റി സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തിക്കണം എന്നതാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യം. പശ്ചിമഘട്ട തായ്വാരങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ കൈവശ ഭൂമിയിൽ നിയമപരമായി അവർക്കുള്ള അവകാശം ഇല്ലാതാക്കുന്ന ഒരു നടപടിയോടും സന്ധി ചെയ്യാനാവില്ല. വാസസ്ഥലത്തെ കൈവശ ഭൂമിയും സ്വത്തുവകകളും ഒരു സുപ്രഭാതത്തിൽ കൈവിട്ടു പോകുന്നവരുടെ വേദന കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ടു പോകാനാവില്ല. 10,000-കണക്കിന് കുടുംബങ്ങളിലെ 10,000-കണക്കിന് ആളുകളുടെ അതിജീവന പ്രതിസന്ധിക്ക് നേരെ കണ്ണടയ്ക്കാനോ അവർക്കൊപ്പം നിൽക്കാനോ ആവുന്നില്ല. പ്രത്യേകിച്ചും കാർഷിക രാഷ്ട്രീയ പ്രാവർത്തികമാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നവർക്ക് രാജ്യത്തെ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന തോതിൽ വനമേഖലയുള്ള സംസ്ഥാനമാണ് കേരളം. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം വനസ്തൃതിയിൽ 1 ഇഞ്ചു പോലും കുറവുണ്ടായിട്ടില്ല. മറിച്ച് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് വനവിസ്തൃതി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. 2022 2021 വന സർവേ പ്രകാരം ആകെയുള്ള 28,852 ചതുരശ്ര കിലോമീറ്ററിൽ 9,679 ചതുരശ്ര കിലോമീറ്റർ സർക്കാർ വനവും 1,157.5 ചതുരശ്ര കിലോമീറ്റർ കാർഷിക ഭൂമിയുള്ള വനാവരണവുമാണ്. സംസ്ഥാനത്തെ മൊത്തം വനാവരണം 21,253 ചതുരശ്ര കിലോമീറ്ററാണ്. ബഫർ സോൺ നിർണ്ണയിക്കുമ്പോൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ശാസ്ത്രീയവും പ്രായോഗികമായ സമീപനത്തിനാവണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇതര നിയമാനുസൃത സംവിധാനങ്ങളും തയ്യാറാകേണ്ടത്. ഇതിനായി ജനങ്ങൾക്ക് വിശ്വാസമുള്ള സമീപനങ്ങൾ സ്വീകരിക്കണം. അതിനായി ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ സാറ്റലൈറ്റ് സർവേയുടെ റിപ്പോർട്ട് ജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധീകരിക്കണം. ബഫർ സോണുകളിൽപ്പെട്ട വില്ലേജുകളിലെ പൊതുജനങ്ങൾക്ക് പരിശോധിക്കുന്നതിനായി സർവേ റിപ്പോർട്ട് ലഭ്യമാക്കണം. ഇക്കാര്യം പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നിവേദനം നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ എന്നിവയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ വീതിയിൽ ബഫർ സോൺ ഉണ്ടായിരിക്കണമെന്ന 2022 ജൂൺ 3 സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ബഫർ സോണുകളിലെ നിർമ്മിതാക്കളെയും ജനവാസ കേന്ദ്രങ്ങളെയും സംബന്ധിച്ച കണക്കെടുപ്പ് സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. ആ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാനും കൃത്യമായ വിവരങ്ങൾ സുപ്രീംകോടതിയിൽ സമർപ്പിക്കുന്നതിന് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഒരു സമിതിയെയും സംസ്ഥാന സർക്കാർ നിയമിച്ചിരുന്നു. സമാനമായ രീതിയിൽ പരിസ്ഥിതി ലോല മേഖലകളിലും ബഫർ സോണുകളിലും പശ്ചിമഘട്ടത്തിൽ നേരത്തെ നടത്തിയ സാറ്റലൈറ്റ് സർവേയിൽ ഏറെ അപാകതകൾ കടന്നുകൂടിയിരുന്നു. അതൊഴിവാക്കാനായാണ് വിദഗ്ധ സമിതി സ്ഥല സന്ദർശനം നടത്തുന്നതിന് മുൻപ് തന്നെ ബഫർ സോൺ സാറ്റലൈറ്റ് സർവേ പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. കർഷകർക്കും കാർഷിക മേഖലയ്ക്കും ജീവിത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു നടപടിയോട് യോജിക്കാനാവില്ല. ലേഖകൻ കേരള കോൺഗ്രസ് എം ചെയർമാനും രാജ്യസഭാ എം പിയുമാണ്.